ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യം നമുക്കറിയാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൊറോണ എന്ന് പറയുന്ന മഹാരോഗത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഈ രോഗം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പല നാടുകളിലും പല രാജ്യങ്ങളിലും അതിൻ്റെ പ്രതിഭാസം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരുമുള്ളത്. അല്ലാഹു ഈ മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ രോഗങ്ങളാണ് ഓരോ ദിവസവും. അപ്പോൾ കടുത്ത പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെ അവന് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്യണം. ചില മുൻകരുതലുകൾ സ്വീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക, ഈ രോഗത്തെ തടയുന്നതിന് വേണ്ടി എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണോ അതൊക്കെ സ്വീകരിക്കുക. ഇതൊക്കെ തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള സംഗതികളാണ്. ഞാൻ ആ വിഷയത്തിലേക്കല്ല ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ഭൗതികമായ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഹദീസുകളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫത്വകൾ, ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക, അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ നമുക്കറിയാം ചില സഹോദരങ്ങൾ വളരെ കണിശമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കണിശക്കാരായ ചില ആളുകൾ. അതൊക്കെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം, ആ കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. കാരണം അതൊക്കെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. പക്ഷെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മറന്നുപോകുന്ന ചില സംഗതികളുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് ചില കാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിലേക്ക് വിനയാനിതരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക, നമ്മുടെ ജീവിതത്തെ നന്നാക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് സദഖ കൊടുക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള രോഗങ്ങളെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ, അത് രോഗമാണെങ്കിലും ശരി, പ്രയാസങ്ങളാണെങ്കിലും ശരി, ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ എന്തുമാകട്ടെ, അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ സദഖ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ സദഖ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മാത്രമല്ല, സക്കാത്ത് അതിൽപ്പെടും, ഐച്ഛികമായ ദാനധർമ്മങ്ങൾ അതിൽപ്പെടും, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം മൊത്തത്തിൽ സദഖയുടെ വിശദീകരണത്തിൽ വരും. ഈ ഇവിടെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പദമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, ജനങ്ങളെ സഹായിക്കുക, സദഖകൾ അധികരിപ്പിക്കുക, ഇത്തരത്തിലുള്ള രോഗങ്ങൾ, അത് എന്ത് രോഗമാണെങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങളെ തടുക്കാനുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, രക്ഷ കിട്ടാനുള്ള, സുരക്ഷിതരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്വനായുൽ മഅറൂഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൽ എന്തെല്ലാം പെടുമോ അതെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നായിട്ടാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്, സദഖ എന്നുള്ളത്. ഒരാൾക്ക് മാരകമായൊരു രോഗമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അയാൾ ക്ഷമിക്കണം, അയാൾ സഹിക്കണം, അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം. അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ചികിത്സിക്കേണ്ട രൂപത്തിൽ അതിനെ ചികിത്സിക്കുകയും ചെയ്യണം. പക്ഷെ നമ്മൾ വിട്ടുകളയുന്ന ഒന്നാണ് അവിടെ സദഖ കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അത് ഹദീസുകൾ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, രണ്ട് ഗ്രഹണ നമസ്കാരങ്ങൾ നമുക്കറിയാം, സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം. ആ രണ്ട് ഗ്രഹണങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ രണ്ട് ഗ്രഹണങ്ങളും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട രണ്ട് ആയത്തുകളാണ്. ഒരാൾ മരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ജനനം കൊണ്ടോ അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ട രണ്ട് ആയത്തുകളാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ടാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഗ്രഹണം നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് അനുഭവിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ ആദ്യം മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഈ ഗ്രഹണം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ചില നിർദ്ദേശങ്ങൾ. ഒന്ന്, ഫകബ്ബിറു, അഹദീസിന്റെ ബാക്കി ഭാഗമാണ്, നിങ്ങൾ തക്ബീറുകൾ ചൊല്ലണം. വദുള്ളാഹ, രണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വസല്ലു, നിങ്ങൾ നമസ്കരിക്കണം. എന്നിട്ട് നാലാമതായിട്ട് പറഞ്ഞു, വതസദ്ദഖു, നിങ്ങൾ സദഖ കൊടുക്കണം. ചില ആളുകൾക്ക് തോന്നും ഇവിടെ ഗ്രഹണവും സദഖയും തമ്മിൽ എന്താ ബന്ധം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നിങ്ങൾ തക്ബീറുകൾ ചൊല്ലണം, നമസ്കരിക്കണം, നാലാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ വതസദ്ദഖു. ഇത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഗ്രഹണം കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ ആയത്താണ്, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. ഈ ഹദീസിൽ പറഞ്ഞത് വതസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ധർമ്മം ചെയ്യണം. ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞത്, പ്രത്യേകിച്ചും സദഖ എടുത്തു പറയാനുള്ള കാരണം എന്താണ്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വഫിൽ ഹദീസി ദലീലുൻ അലസ്തിഹബാബി സദഖ, സദഖ കൊടുക്കുന്നത് മുസ്തഹബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. സദഖ കൊടുക്കൽ മനസ്സിലാക്കിക്കോ, സദഖ കൊടുക്കൽ ഒരാൾക്ക് അതിന് വലിയ സമ്പന്നനാകണ്ട, ചില ആൾക്കാർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. സദഖ കൊടുക്കണമെങ്കിൽ വലിയ സമ്പന്നനായിട്ടാണ് സദഖ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് മരിച്ചോളും, മരണം വരെ അവർക്ക് ആർക്കും സദഖന്റെ പ്രതിഫലം കിട്ടാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അത് മറ്റൊരു വിഷയമാണ്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഹദീസിലുണ്ട്, തെളിവുണ്ട്, സദഖ കൊടുക്കൽ മുസ്തഹബാണ് എന്നുള്ളതിന് തെളിവ് ഈ ഹദീസിലുണ്ട്. എപ്പോ? ഇന്ദൽ മഖാഫിഫി, മഖാവിഫി, ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങളിൽ. ശ്രദ്ധിക്കണം, ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ പേടിച്ചു, നമ്മൾ പേടിക്കുന്ന എന്തെല്ലാം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ടോ? സദഖ കൊടുത്തോ? ഭയപ്പാടോട് കൂടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഗ്രഹണത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിലും ഇതിനെ വിശദീകരിച്ചു കൊണ്ടാണ്, ഈ ഹദീസിനെ ഷർഹ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങളിൽ സദഖ കൊടുക്കുന്നത് മുസ്തഹബാണ്. അതേപോലെ തന്നെ എന്തിനാണ് ആ സദഖ കൊടുക്കുന്നത് ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങളിൽ? ലിസ്തിദ്ഫാഇൽ ബലാഇൽ മഹദൂർ, എന്തൊരു അപകടത്തെയാണോ നമ്മൾ പേടിക്കുന്നത്, എന്തൊരു ബലാഇനെയാണോ, എന്തൊരു പരീക്ഷണത്തെയാണോ നമ്മൾ പേടിക്കുന്നത്, ആ പരീക്ഷണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. നന്നായി ശ്രദ്ധിക്കണം, എന്തൊന്നിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത്, അത് കൊറോണയാകാം, അതല്ലാത്ത മാരകമായ രോഗങ്ങളാകാം, ക്യാൻസർ ആകാം, അതല്ലാത്ത പ്രശ്നങ്ങളാകാം, പ്രയാസങ്ങളാകാം, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലാഅകൾ, അതേതുമാകാം, ആ ബലാഅകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭയപ്പാടിൻ്റെ സന്ദർഭങ്ങളിൽ സദഖ കൊടുക്കുന്നത് മുസ്തഹബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമറ ഫിൽ കുസൂഫി, ഗ്രഹണത്തിന്റെ സന്ദർഭത്തിൽ കൽപ്പിച്ചു, ബിസ്സലാത്തി വൽ അതാഖത്തി വൽ മുബാദറത്തി ഇലാ ദിക്രില്ലാഹി തആല. എന്തിനൊക്കെ കൽപ്പിച്ചു? ഒന്ന്, അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ധൃതിപ്പെട്ടു ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചു, വസ്സദഖത്തി, സദഖ കൊടുക്കാൻ വേണ്ടിയിട്ടും കൽപ്പിച്ചു. ആരാ പറയുന്നത്? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിച്ചത്? ഫഇന്നഹാദിഹിൽ ഉമൂർ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സദഖ, നമസ്കാരം, അടിമമോചനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തദ്ഫഉ അസ്ബാബൽ ബലായി, ശ്രദ്ധിച്ചോ, തദ്ഫഉ ഇതൊക്കെ തന്നെ പ്രതിരോധിക്കും, തടുക്കും. എന്തിനെ? അസ്ബാബൽ ബലായി, ബലായിന്റെ കാരണങ്ങളെ. എന്തൊരു പരീക്ഷണമാണോ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളെ, അതേത് രോഗമാകട്ടെ, നമ്മൾ ദുആ ചെയ്തോ, ദുആ ചെയ്യണം, ഹലാലായ മാർഗത്തിൽ ചികിത്സിക്കണം. എന്ത് രോഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിലപാട്. പക്ഷേ ഇത് മറക്കരുത്, നമ്മൾ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊടി പൊടിക്കും, എല്ലാം നമ്മൾ സ്വീകരിക്കും, എല്ലാ മാർഗങ്ങളും. ഏതൊരു ഡോക്ടറാണോ, എത്ര നല്ല ഡോക്ടറാണെങ്കിലും, എത്ര പൈസയാണെങ്കിലും, ആ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കും, അതിനെത്ര പണം വേണമെങ്കിലും നമ്മൾ ചിലവാക്കും. പക്ഷേ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നുണ്ടാവില്ല, ആവശ്യമുള്ളവൻ്റെ ഒരു ആവശ്യത്തെ പരിഗണിക്കുന്നുണ്ടാവില്ല, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തദ്ഫഉ അസ്ബാബൽ ബലായി, പരീക്ഷണത്തിൻ്റെ കാരണങ്ങളെ അത് തടുക്കും. ഏത്? ഈ പറയിട്ടുള്ള കാരണങ്ങൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഏതാണ്? ഒന്ന്, സദഖ എന്നുള്ളത്. സദഖ എന്നുള്ളത് ഈ ഹദീസിനെ തന്നെ വിശദീകരിച്ചിട്ട് ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് ഇബ്നു ഹജറ് ഉദ്ധരിക്കുകയാണ്. ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബിസ്തിദ്ഫഇൽ ബലായി, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബലായിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ബല ഏതുമാകാം, പരീക്ഷണം ഏത് രോഗമാകാം, അല്ലെങ്കിൽ അതല്ലാത്ത ജീവിതത്തിൽ ഒരാൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളുമാണ്. പക്ഷേ ഈ സ്വതക്കം നമ്മൾ കൊടുക്കാറുണ്ടോ? ആളുകൾക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാറുണ്ടോ? ആലോചിച്ച് നോക്കേണ്ട, ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ടി ബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു? ബലായിനെ പ്രതിരോധിക്കാൻ. എങ്ങനെ? ബിദ്ദിക്കിരി വദ്ദുആയി വസ്സലാത്തി വസ്സദഖത്തി. കണ്ടോ, ദിക്കർ കൊണ്ടും ദുആ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ബലായിനെ പ്രതിരോധിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്ത് രോഗമായിക്കോട്ടെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക, ചികിത്സിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അതോടൊപ്പം സ്വദഖ കൊടുക്കുകയും ചെയ്യുക. ഈ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഷറഹ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ഹദീസ് കേട്ടോ, നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ജിബ്രീൽ വഹയുമായിട്ട് വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോകുന്നു, എനിക്കെൻ്റെ ജീവനെ തന്നെ പേടിച്ചു, പേടിയായി, എൻ്റെ ജീവനെ തന്നെ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് വരുന്നു, ഓടിക്കൊണ്ട് വരുന്നു. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ചില വാക്കുകൾ, കല്ലാ വല്ലാഹി, ഇല്ല ഇല്ല, അള്ളാഹു തന്നെയാണ് സത്യം, ലാ യുഹ്സീക അല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും താങ്കളെ അപകടത്തിലാക്കുകയില്ല, ലാ യുഹ്സീക അല്ലാഹു, അള്ളാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല, താങ്കളെ ആപത്തിൽപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. ലാ യുഹ്സീക അല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും താങ്കളെ അപകടത്തിൽപ്പെടുത്തുകയില്ല. എന്നിട്ട് എന്തുകൊണ്ട്? അതിൻ്റെ കാരണം തൊട്ടടുത്ത ഹദീസിൽ പറഞ്ഞു, ഇന്നക്കലത്തെ സിലുറഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, വതസ്തുഖുൽ ഹദീസ്, സത്യം പറയുന്നവനാണ്, വതഹ്മിലുൽ ഖല്ല, കല്ല് വഹിക്കുന്നവനാണ്, മിസ്കീൻ, ഫഖീർ, യതീം, ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ വഹിക്കുന്നവനാണ്. ഖദീജ റളിയല്ലാഹു തആലാ അത് തെളിവായിട്ട് ഉദ്ധരിക്കണം. എന്തിന്? അള്ളാഹു താങ്കളെ എടങ്ങേറാക്കൂല. അതിൻ്റെ തെളിവ് എന്താ? ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരുടെ മനസ്സിലുള്ള അഖീദനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു ഒരിക്കലും നിങ്ങൾ എടങ്ങേറാക്കൂല എന്ന്, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം, അതിഥിയെ സൽക്കരിക്കുന്നവനാണ്, വിപത്തുകൾ വന്നാൽ അവരെ സഹായിക്കുന്നവനാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയില്ല. ഈ ഒരു വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ അല്ലേ, മിസ്കീനുകളെ സഹായിക്കുന്നവനാണ്, അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, ഇതാണ് സ്വനായുൽ മഅറൂഫ്, ജനങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. അത് സദഖയിലൂടെ ആകാം, അതല്ലാത്ത മാർഗങ്ങളിലൂടെ ആകാം. ഇത് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കുന്നു, 10,000 ചിലവാക്കുന്നു, പക്ഷെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ അതൊരു ചിലപ്പോൾ ഒരു 10 റിയാലായിരിക്കും, ഒരു 20 റിയാലായിരിക്കും, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തെ മരുന്നായിരിക്കും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പിന്നെ വസ്ത്രമായിരിക്കും, അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യമായിരിക്കും, അതല്ലെങ്കിൽ ഒരു വീടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ, ചികിത്സക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് എത്രയാണ്? പക്ഷെ ഒരു സ്വതക്കൻ്റെ അല്ലേ, അതിന് രണ്ട്, ഒന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്തായാലും അതിന് പ്രതിഫലം കിട്ടും, രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങൾ, ഇത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആലാൻഹ ഈ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു, എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ, അള്ളാഹു ഒരിക്കലും താങ്കൾ അടങ്ങാറാക്കൂല ഉണ്ടോ? ഇങ്ങനെ ജനങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന ഒരാളെങ്ങനെ അള്ളാഹു അടങ്ങാറാക്കും? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച്? ഇതിനെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഐനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫീഹി, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്ന മകാരിമല്ല ഖലാഖി വ ഖിസാലൽ ഖൈരി, ഉണ്ടോ, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്ന ഖൈറാത്തുകൾ, സബബുൻ, അതൊരു കാരണമാണ്, ലിസ്സലാമത്തി മിൻ മസാരി ശരി വൽ മകാരിഹി, കണ്ടോ, അത് രക്ഷ കിട്ടാനുള്ള കാരണമാണ്, തിന്മകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷ കിട്ടാനുള്ള സബബാണ് ഈ പറഞ്ഞിട്ടുള്ള ഖൈറാത്തുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ. നമുക്കൊരു രോഗമുണ്ടോ, നമ്മളിങ്ങനെ ഒന്ന് ചികിത്സിച്ച് നോക്കി, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളി. മാത്രമല്ല അഹ്ലുസുന്നയുടെ അഹ്ലുൽപ്പെട്ട ആളുകൾ പറഞ്ഞതെന്താ വെച്ചാൽ, ജിസ്മി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്സി ആയിട്ടുള്ള മരുന്നുകളെക്കാൾ അൻഫാ ഏറ്റവും ഉപകാരമുള്ളതാണ് ഏത്? ഈ റോഹി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്കറുകളാകട്ടെ, ദുആകളാകട്ടെ, ഇത്തരത്തിലുള്ള സദഖകളാകട്ടെ, ഇതൊന്നും ചിലപ്പോൾ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ആധുനിക സയൻസിനോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഖദീജ റളിയല്ലാഹു തആലാൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എന്നുള്ളതിന് തെളിവായിട്ട് കൊണ്ടുവന്നത് ഈ ഉപകാരങ്ങളാണ്. നമ്മൾ ഗൗരവപൂർവ്വം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ടാണ് അയ്യി റഹ്മുള്ളാഹി ഇത് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അയിന് വിശദീകരിക്കാണ് ആ ഹദീസിൻ്റെ ഷർഹായിട്ട്, വറുജിയ വറുജിയ ലഹു സലാമത്തുദ്ദീനി വദ്ദുനിയാ, ഇങ്ങനെ സൽക്രമങ്ങൾ ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളുടെ ദീനും ദുനിയാവും സലാമത്തായിരിക്കുമെന്ന് അവൻ ആഗ്രഹിക്കാം, അവന് പ്രതീക്ഷിക്കാം. ഉണ്ടോ, ദീനിലും ഖൈറാണ്, ദുനിയാവിലും ഖൈറാണ്, അവനത് സലാമത്ത് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. കിർമാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വൽമകാരിമു, ഉത്കൃഷ്ട സ്വഭാവങ്ങൾ, സബബുൻ, അത് കാരണമാണ്, ലിദഫ്ഇൽ മകാരിഹി, വിഷമങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ തടുക്കാനുള്ള ഒരു കാരണമാണെന്ത്? ഈ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങൾ. ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫൈന ലിസ്സദഖത്തി തഅ്സീറൻ അജീബൻ, അദ്ദേഹം പറയുന്നു സദഖക്ക് അത്ഭുതകരമായ തഅ്സീറുണ്ട്, മാറ്റമുണ്ടാക്കാൻ സാധിക്കും, സ്വാധീനമുണ്ടാക്കാൻ കഴിയും സദഖക്ക്. ഫീ ദഫ്ഇ അൻവാഇൽ ബലായി, ഉണ്ടോ, ഏതെല്ലാം പരീക്ഷണങ്ങളായിക്കോട്ടെ, ബലാഇൻ്റെ ഏതുമായിക്കോട്ടെ, ഓരോരുത്തർക്ക് ബലാ ഓരോ കോലത്തിലായിരിക്കും, ആ ബലാ ഏതു ആയിക്കോട്ടെ, ഇബിൽ ഖയ്യിം പറയുന്നു ആ ബലാകളെ തടുക്കുന്നതിൽ, പ്രതിരോധിക്കുന്നതിൽ, ആ മനുഷ്യന് സംരക്ഷണം, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ സദഖക്ക് അത്ഭുതകരമായ സ്വാധീനമുണ്ട്. വലൗ കാനത് മിൻ ഫാജിരിൻ ഔ മിൻ ലാലിമിൻ ബൽ മിൻ കാഫിറിൻ, അവൻ ലാലിമായിക്കോട്ടെ, അവൻ ഫാജിറായിക്കോട്ടെ, ഏതുവരെ അവിശ്വാസിയായിക്കോട്ടെ, പക്ഷേ മുസ്ലിങ്ങളായ നമുക്ക് പോലും ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ചില അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് അങ്ങോട്ട് രക്ഷപ്പെടും അല്ലേ. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള അപകടങ്ങളെ, അത്തരത്തിലുള്ള പിന്നെ പ്രയാസങ്ങളെ, വിഷമങ്ങളെ, മരണങ്ങളെ സദഖ തടുക്കുമെന്ന് പറയുന്ന ഹദീസുകൾ, നിരവധി ഹദീസുകളുണ്ട്. ചിലത് ഹസനാക്കിയിട്ടുണ്ട്. മൊത്തത്തിലെ ഹദീസിൻ്റെ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാക്കിയിട്ടുള്ള ഹദീസ്, അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഈ സദഖക്ക്, ഈ ബലാകളെ, പരീക്ഷണങ്ങളെ തടുക്കുന്നതിൽ. ഇപ്പോൾ കൊറോണ ഒരു വർഷം കഴിഞ്ഞു, കൊറോണ എത്രയോ ആളുകൾ മരണപ്പെട്ടു, എന്നിട്ടും നേരം വിളിക്കാത്ത ആളുകളുണ്ട്. നമ്മളിങ്ങനെ പത്രത്തിൽ ഓരോ ദിവസം ഇങ്ങനെ അത് വായിച്ചിട്ട് തള്ളുക എന്നുള്ളതല്ലാതെ, എന്നിട്ടും നിസ്കരിക്കാത്ത ആൾക്കാരില്ലേ, ജമാഅത്തിന് പള്ളിയിൽ പോകാത്ത ആളുകളില്ലേ, എന്നിട്ടും സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഇത്ര വലിയൊരു പരീക്ഷണം നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും പാഠം പഠിക്കാത്ത എത്രയോ ആളുകൾ, എന്നിട്ടും പാഠം പഠിക്കാത്ത ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി ഇവിടെ വിശദീകരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് യദ്ഫഉ ബിഹാ അൻഹു അൻവാ മിനൽ ബലായി, ആ സദഖ കൊണ്ട് പല വിധത്തിലുള്ള ബലാഅകളെ അവന് പ്രതിരോധിക്കാം. ആര് വിശദീകരിക്കുകയാണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇബ്രാഹിമുൻ നഖൈ റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം നമ്മുടെ സലഫുകളുടെ ഒരു രീതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയണ് കാനു, നമ്മുടെ സലഫുകൾ മുൻഗാമികൾ യറൗന, അവർ കണ്ടിരുന്നു, അന്ന റജുലിൽ മദുലൂമ, ഒരു മദുലൂമായ ഒരു മനുഷ്യൻ, ഇതാ തസദ്ദഖ ബിശൈഇൻ, അയാൾ എന്തെങ്കിലും ധർമ്മം കൊടുത്താൽ, സദഖ കൊടുത്താൽ, ദുഫിയ അൻഹു, എന്തൊരു ദുൽമാണോ, ആ ദുൽമിൽ നിന്ന് അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഇങ്ങനെ മുൻഗാമികൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ബൈഹക്കി ഷുഅബ് അലിമാൻ ഉദ്ധരിച്ചതാ. എന്താ പറഞ്ഞത്? ദുൽമിനെ തടുക്കുന്ന, ദുൽമിനെ തടുക്കുന്ന ഒരു മതിലും, അതായത് ആക്രമിക്കപ്പെട്ട ഒരാൾ, അത് എന്തോ ആകട്ടെ. അപ്പം നമുക്കൊക്കെ ചില ആൾക്കാർ പരിചയം തന്നെ ഉണ്ടാവും, എട്ടങ്ങറായിട്ട് അല്ലേ ചില ആൾക്കാരുടെ ദുൽമ്. ആ ദുൽമിനെ തടുക്കാൻ പ്രതിരോധിക്കാൻ മുൻഗാമികൾ കണ്ടിരുന്ന ഒരു മാർഗം ഏതായിരുന്നു? എന്തെങ്കിലും ധർമ്മം കൊടുക്കുക, സദഖ കൊടുക്കുക. ചെയ്യാറുണ്ടോ നമ്മൾ? ഇതിന് വലിയ സമ്പന്നനാകണം എന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അതേയുള്ളൂ. എത്രയാണോ, പത്താണെങ്കിൽ രണ്ടോ അഞ്ചോ, എത്രയാണോ ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റുക അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടല്ലോ. പക്ഷെ നമ്മളിത് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചു. ഞാനും നിങ്ങളൊന്നും ചെയ്യാറുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്തായാലും നമുക്ക് ഉറപ്പാണ് സ്വതക്ക കൊടുത്താൽ. പക്ഷെ ഇതിലിങ്ങനെയുള്ള ഒരു ഫതില് കൂടി ഉണ്ട്, ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പൊ മുൻഗാമികൾ മനസ്സിലാക്കി. അപ്പൊ മുൻഗാമികൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അബൂബക്കറുൽ ഖബ്ബാസി റഹ്മത്തുല്ലാഹി അലൈഹി, അബൂബക്കറുൽ ഖബ്ബാസി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു മരിദത്തു മറലൻ ഖതീറൻ, എനിക്കൊരു മാരകമായ രോഗം ബാധിച്ചു. ഫറാനി ജാറുലി സ്വാലിഹ്, എനിക്കൊരു നല്ല അയൽവാസി ഉണ്ടായിരുന്നു. ഫഖാലലി, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇസ്താമിൽ ഖൗൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അതൊന്ന് ഫിറ്റ് ചെയ്തു, അതായത് അതൊന്ന് പ്രയോഗിച്ചു നോക്കുക എന്ന് പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിടത്ത് മനസ്സിലായല്ലോ, അതൊന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഇത് ദാവു മർലാക്കും ബി സ്വദഖ ഹദീസാണ്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വദഖ കൊണ്ട് ചികിത്സിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. ഏയ്, എത്രയോ രോഗമുള്ള ആളുകൾ, നമ്മളിതൊന്നും ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവും. സ്വതക്ക നമ്മളൊക്കെ കൊടുക്കാറുണ്ടാവും, അത് കൊടുക്കുമ്പോൾ. പക്ഷേ ഈ മാസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസ്കിൻ്റെ കാര്യത്തിലും സാനിറ്റൈസറിൻ്റെ കാര്യത്തിലും സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്, നമ്മൾ ചെയ്യണം. അങ്ങനെ അദ്ദേഹം പറയണ് ദാവു മർലാക്കും ബിസ്വദഖത്തി എന്ന് പറയുന്ന റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതൊന്ന് ചെയ്തു നോക്ക്, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വദഖ കൊണ്ട് ചികിത്സിക്കുക എന്നാണ്. അങ്ങനെ അദ്ദേഹം പറയണ അബൂബക്കറുൽ ഖബ്ബാസി റഹ്മത്തുള്ളാഹി പറയണ വക്കാൻ വക്ത് സ്വൈഫൻ, നല്ല ചൂടുള്ള ടൈമാണ്, ഫഷ്തറൈത്തു ബിത്തീഹൻ കസീറ, ഞാൻ എന്ത് ചെയ്തു, ധാരാളം വത്തക്ക വാങ്ങി. ബിത്തീഹ്, വത്തക്ക എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയാം, എന്താ അതിന് വത്തക്ക, ബിത്തീഹ്. അദ്ദേഹം കുറേ ബിത്തീഹ് വാങ്ങി. വജിത്തമ ജമാഅത്തു മിനൽ ഫുഖറാ വസ്സിബിയാൻ ഫഖലു, അങ്ങനെ കുട്ടികളും ഫക്കീറന്മാരും എല്ലാവരും വന്നു, അവരത് തിന്നു. വറഫഉ ഐദിയഹും ഇലല്ലാഹി വദഅലി ബിശിഫായി, അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് ശിഫ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ദുആ ചെയ്തു, എനിക്ക് വേണ്ടി, എൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി. എനിക്ക് മാരകമായ രോഗമാണ്, ഖതീറൻ എന്ന് പറയുന്നത് അപകടകരമായ രോഗം, എൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫവല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, മാ അസ്ബഹതു ഇല്ലാ വഅന ഫീ കുല്ലി ആഫിയതിൻ മിനല്ലാഹി തബാറക വതആല, അന്ന് നേരം വെളുത്തപ്പോൾ, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ പൂർണ്ണമായ ആഫിയത്തോടു കൂടിയിട്ടാണ് അന്ന് നേരം വെളുപ്പിച്ചത്, അന്നത്തെ നേരം വെളുത്തത്, ആ സന്ദർഭത്തിൽ എനിക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ടായിരുന്നു എന്നുള്ളത് ആരാ പറയുന്നത്? അബൂബക്കറുൽ ഖബ്ബാസി റഹ്മത്തുള്ളാഹി പറയുന്നു. അദ്ദേഹം ഇങ്ങനെ സ്വതക്ക കൊടുത്തു, വത്തക്കം മേടിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു. അപ്പോൾ ഇത് ഏതിലാ വന്നത് എന്നുള്ള സംശയം ഉണ്ടാവും. സംശയിക്കേണ്ട, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലഹിയുടെ സീറിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം സീറ വിശദീകരിക്കുന്നിടത്തത് കാണാം. ഇമാം ദഹബിയുടെ സീറിലിത് കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച്? ഇബിൽ മുബാറക്ക് റഹ്മത്തുള്ളാഹി അലഹി, അദ്ദേഹത്തോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു, വസാലഹു റജുലുൻ അൻ ഖുർഹത്തിൻ ഖറജത് ഫീ റുക്ബതിഹി മുൻദു സബ് സനീൻ, ഏഴ് കൊല്ലമായിട്ട് അയാളുടെ മുട്ടിൽ വ്രണമാണ്. ഏഴ് വർഷമായിട്ട് അയാളുടെ മുട്ടിൽ മുറിയാണ്, ഖുർഹത്താണ്. അയാൾ പറഞ്ഞത് വഖദ് അലജ്തു ഹാബി അൻവായിൽ ഇലാജി, ഏതെല്ലാം മാർഗത്തിലൂടെ ചികിത്സിക്കാൻ പറ്റുമോ ആ മാർഗത്തിലൂടെ ഒക്കെ ഞാൻ ചികിത്സിച്ചു. വസാലത്തുൽ അതിബ, ഡോക്ടർമാരോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു, അങ്ങനെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്. ഫലം അൻതഫ്യ ബിഹി, അതുകൊണ്ടൊന്നും ഒരു ഫായ്ദയും ഒരു ഉപകാരവും എനിക്കുണ്ടായില്ല. ഏഴ് കൊല്ലായി. ഈ സംഭവം ഇയാൾ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒന്നുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബ് ഫഹ്ഫിർ ബിഹറൻ ഫി മക്കാനി ഹാജത്തിൻ ഇലൽമായി, നീ പോയിട്ട് എന്ത് ചെയ്യേ, കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് അവിടുത്തെ ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു കിണർ കുഴിച്ചു കൊടുക്ക്. അതിലെ വെള്ളം ആളുകൾ കുടിക്കുന്നതോട് കൂടിയിട്ട് എന്താവും, എൻ്റെ രോഗം ക്ലിയറാവും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഹദീസുകളുണ്ട്, കുറേ ഹദീസുകളുണ്ട് ഇതിൽ. നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക എന്ന് പറയുന്ന ഹദീസും അതല്ലാത്ത ഹദീസുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇബ്രാഹിം നഖൈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും നമ്മൾ പറഞ്ഞു, അവരിങ്ങനെ ചികിത്സിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ മനുഷ്യൻ പോയിട്ടൊരു കിണർ കുഴിച്ചു കൊടുത്തു. അതിൻ്റെ ബാക്കി ഭാഗത്ത് കാണാ, ഫ ഫഅല റജുലു ഫ ബറ, അതോടുകൂടിയിട്ട് അയാളുടെ അസുഖം ഷിഫയായി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഏതിൽ ഉദ്ധരിച്ചതാ? ഇതും ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മനസ്സിലാണ്ടോ? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിതും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് ഗൗരവപൂർവ്വം നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതുകൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, ഫക്കീർമാർ, മിസ്കിന്മാർ, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ചികിത്സക്ക് സൗകര്യമില്ലാത്ത ആളുകളെ ചികിത്സിക്കുക, ഇങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ദാവു മർദാക്കും ബിസ്വദഖത്തി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, വസ്വദഖതു ലാ ബുദ്ദലഹ മിൻ തസീരിൻ അലൽ ഖത്അഇ, ഉറപ്പായിട്ടും സ്വതക്ക കൊണ്ട് തഹസീർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല, ഉറപ്പാണ് തഹസീർ ഉണ്ടാകും. ആരാ പറയുന്നത്? ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും, എന്താണ് ആ പ്രയോഗം ശ്രദ്ധിച്ചോ, ലാ ബുദ്ദലഹ മിൻ തഹസീരിൻ അലൽ ഖത്അഇ, എന്താണെങ്കിലും സ്വതക്കക്ക് തഹസീർ ഉണ്ടാവും. കാരണം കേട്ടോ, അദ്ദേഹം പറയുന്ന കാരണം കേട്ടോ, ലിഅന്നൽ മുഖബിറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖുൻ, അത് പറഞ്ഞതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞെന്ന റസൂൽ ആരാണ്? സ്വാദിഖാണ്. ഏ എന്തെണ്ണയാണെങ്കിലും അതുകൊണ്ട് റിസൾട്ട് ഉണ്ട്, തഹസീർ ഉണ്ടാവും. അതിനൊരു തഹസീറുണ്ട്, കാരണം ഇത് പറഞ്ഞെന്നത് സ്വാദിഖാണ്, പറഞ്ഞെന്ന ആള് സ്വാദിഖാണ്. വൽ മുഖ്ബർ അൻഹു കരീമുൻ മന്നാനുൻ, അത് ആര് പറഞ്ഞെന്നിട്ടാ നമുക്ക് പറഞ്ഞിരുന്നത്? കരീമും മന്നാനുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അത് റസൂലുള്ളാഹിനെ അറിയിച്ചത്. ആ റസൂലുള്ളയാണ് നമുക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് അതിന് ഖണ്ഡിതമായും അതിന് തഹസീർ ഉണ്ടാകും എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ആര് പറയണേ? ആര് പറയണേ? അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരാണ്, ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമു സ്വനാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിൻ്റെ ഒരു ഹിക്കമത്ത് കൂടി വിശദീകരിച്ചു. ഇതിലെന്താ സംഭവിക്കുന്നത്? ഇത് ചില രോഗങ്ങൾ ഇങ്ങനെ മാറും, അതിന് രോഗത്തിന് അതിൻ്റേതായ രീതികളുണ്ട്. നമ്മൾ ആ സബബുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമിക്കുക, സഹിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക, അതിൻ്റേതായ സബബുകൾ സ്വീകരിക്കുക. ഇതിൻ്റെ ഒരു ഹിക്കമത്ത് ആര് ചൂണ്ടിക്കാട്ടി? ഇമാമു സ്വനാനി അമീർ സുൻആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഹിക്മത്ത് കേട്ടോ. വജുഹൽ ഹിക്മത്തി, അദ്ദേഹം ആദ്യം പറയുന്നതുണ്ട്, ഫൈനഹ അൻഫവ് മിനൽ അദവിയത്തിൽ ജിസ്മിയ, ഈ ജിസ്മിയായ മരുന്നുകളേക്കാൾ അൻഫവ് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. അത് അങ്ങനെ തന്നെയാണല്ലോ, പറഞ്ഞിട്ടുള്ള ചികിത്സയാണ്. എന്നിട്ട് അദ്ദേഹം ഹിക്മത്ത് പറയുന്ന അൻഹ തദ്ഫൗ അനിൽ ഫക്കീരി അലമൽ ഹാജത്തി വൽ ഫഖരി, കാരണം സ്വതക്ക കൊടുക്കുന്ന ആളെന്താ ചെയ്യുന്നത്, ആവശ്യമുള്ളവൻ്റെ ഒരാവശ്യത്തെ ആ വേദനയാൾ പരിഹരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ ഫഖർ, ഒരു ദാരിദ്രൻ്റെ പിന്നെ ദാരിദ്ര്യത്തെ ദരിദ്രൻ്റെ ദാരിദ്ര്യത്തെ ആൾ ആ വേദന അയാൾ എന്ത് ചെയ്യാണ്, സ്വതക്ക കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾക്ക് മരുന്ന് വേണം, അപ്പം നമ്മൾ ആ മരുന്ന് കുടിക്കാനുള്ള പൈസ, അയാൾക്ക് മരുന്ന് മേടിച്ചു കൊടുത്തു. അപ്പോൾ അയാളെ വേദന എന്താണ്, മരുന്ന് ഇല്ല എന്നുള്ളതാണ് അയാളുടെ വേദന. ആ മരുന്ന് മേടിച്ചു കൊടുത്തതിലൂടെ അയാളുടെ വേദന നമ്മൾ മാറ്റി. വേറൊരാൾക്കുള്ള വേറൊരാളുടെ പ്രശ്നം എന്താണ്, അയാൾക്ക് ഭക്ഷണമല്ല, അപ്പോൾ നമ്മൾ അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു. അപ്പോൾ അയാളെ വേദന എന്തായിരുന്നു, ആ ഭക്ഷണമല്ല എന്നുള്ളതാണ് അയാളുടെ വേദന, ആ വേദന നമ്മൾ നീക്കിക്കൊടുത്തു. ഇതാണല്ലോ ഇതിലൂടെ നടക്കുന്നത്, ഈ പ്രക്രിയയിലൂടെ നടക്കുന്നത് അതാണല്ലോ. അത് എന്തൊരാവശ്യമാകട്ടെ, അയാളുടെ ഒരു പ്രയാസത്തെ ഒരു പ്രതിസന്ധിയെ വിഷമത്തെ നമ്മൾ എന്താക്കാണ്, അയാളുടെ ഒരു അലമീനെ നമ്മൾ പിന്നെ അയാൾക്ക് പരിഹരിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എന്താ നടക്കുക, ഫൈജാസ അല മുത്തസദ്ദിഖു ബിദഫ്യ അലമിൽ മറലി. അപ്പോൾ ഈ സ്വതക്ക കൊടുക്കുന്നവൻ്റെ പ്രശ്നം എന്താണ്, അവൻ്റെ രോഗമാണ്, ആ രോഗത്തെ അള്ളാഹു എന്ത് ചെയ്യും, അതിന് പ്രതിഫലമായിട്ട് ആ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കും. മാഷാ അല്ലാ, അത്ര നല്ല വിശദീകരണമാണ് അമീർ സുൻആനി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു ഹിക്മത്ത് വിശദീകരിക്കുകയാണ്. അപ്പം എന്താണ്, രോഗമുള്ളവൻ്റെ അതാണ് അവൻ്റെ പ്രയാസം. വേറെ ഹദീസുകളുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലേ, ഒരാൾ മറ്റൊരാളുടെ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുത്താൽ, സഹായിച്ചു കൊടുത്താൽ അള്ളാഹു അയാളുടെ പ്രയാസത്തെ സഹായിച്ചു കൊടുക്കും. അതൊക്കെ വേറെ ഒരുപാട് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. ഞാൻ ആ ഹദീസുകളൊന്നും വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഹദീസുകൾ, ആ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ ഷറഹുകളുമാണ് ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇതിൽ വേറെ നമുക്ക് കാണാം. അപ്പോൾ ഞാനതിൻ്റെ വേറെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഏത് രോഗമാകട്ടെ, കൊറോണ അതല്ലാത്ത രോഗമോ ഏതുമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, വിഷമങ്ങളാകട്ടെ, ഇതിനൊരു തഹസീർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തഹസീർ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള മരുന്നുകളേക്കാൾ ഇതിനതിൻ്റേതായ ഒരു ഖുവത്ത്, കാരണം ഇത് വഹയിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ എന്തോ ആകാം. അപ്പം ഇതുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് പലരുടെയും ജീവിതത്തിലില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇന്നും മനുഷ്യന്മാർ എത്തിയിട്ടില്ല. അവരിങ്ങനെ അലസതയിൽ, ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിരാശപ്പെടാതിരിക്കുക, ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക, ദുആ ചെയ്യുക, സദഖ കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് റാഹത്ത് കിട്ടും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു